ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്ക് നമസ്കാരം. എല്ലാ മൻ കി ബാത്തിനു മുൻപേയും രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ പ്രായക്കാരായ ആളുകളിൽ നിന്നും മൻ കി ബാത്തുമായി ബന്ധപ്പെട്ട് വളരെയേറെ അഭിപ്രായങ്ങൾ കിട്ടാറുണ്ട്. ആകാശവാണിക്ക് കിട്ടുന്നു, നരേന്ദ്രമോദി ആപ്പിൽ കിട്ടുന്നു, മൈ GOVയിലൂടെ കിട്ടുന്നു, ഫോണിലൂടെ കിട്ടുന്നു, റെക്കോർഡ് ചെയ്ത സന്ദേശമായും കിട്ടുന്നു. അതെല്ലാം എടുത്തു നോക്കുന്നത് എനിക്ക് വളരെ സന്തോഷപ്രദമായ അനുഭവമാണ്. വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ അറിവുകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തി നിറഞ്ഞുകിടക്കുകയാണ്. സാധകരെപ്പോലെ സമൂഹത്തിനുവേണ്ടി ജീവിച്ചവരുടെ അസംഖ്യം സംഭാവനകൾ, മറുവശത്ത് സർക്കാരിന്റെ കണ്ണിൽ പെടാത്ത പ്രശ്നങ്ങളുടെ കൂമ്പാരം കാണാനാകുന്നു. ഒരുപക്ഷേ നമ്മുടെ വ്യവസ്ഥിതിയുടെ ശീലമായിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് തന്നെ ശീലമായിരിക്കുന്നു. കുട്ടികളുടെ ജിജ്ഞാസകൾ, യുവാക്കളുടെ മഹത്വാകാംക്ഷകൾ, മുതിർന്നവരുടെ അനുഭവ സമ്പത്ത് തുടങ്ങി എന്തെല്ലാമാണ് ശ്രദ്ധയിലേക്കെത്തുന്നത്. എല്ലാ പ്രാവശ്യവും മൻ കി ബാത്തിനായി എത്തുന്ന അഭിപ്രായങ്ങളെയെല്ലാം സർക്കാർ വിശദമായി വിശകലനം ചെയ്യുന്നു. അഭിപ്രായം ഏതു തരത്തിലുള്ളതാണ്, പരാതി എന്താണ്, ആളുകളുടെ അനുഭവം എന്താണ് എന്നെല്ലാം. പൊതുവെ കാണുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് ആളുകളുടെ സ്വഭാവമാണ് എന്നാണ്. ട്രെയിനിൽ, ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു ചുമ വന്നാൽ ഉടൻ അടുത്തിരിക്കുന്നയാൾ പറയുകയായി, ദാ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. ഉപദേശിക്കുക, അഭിപ്രായം പറയുക എന്നത് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്. ആദ്യമൊക്കെ മൻ കി ബാത്തിന്റെ കാര്യത്തിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ഉപദേശത്തിന്റെ സ്വരം കേട്ടിരുന്നു, പഠിക്കാൻ ചിലത് കിട്ടിയിരുന്നു. അപ്പോഴൊക്കെ ഇതിന്റെ ടീമിന് തോന്നിയിരുന്നത് വളരെയേറെ ആളുകൾക്ക് ഇതൊരു ശീലമായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ അയക്കുന്നത് എന്നാണ്. എന്നാൽ ഞങ്ങളിതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സത്യത്തിൽ മനം നിറഞ്ഞുപോയി. ഈ അഭിപ്രായങ്ങൾ പറയുന്നവരിലധികവും എന്റെ അടുത്തെത്താൻ ശ്രമിക്കുന്നവരേറെയും സത്യമായും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണ്. നല്ല കാര്യം നടക്കാനായി അവർ തങ്ങളുടെ ബുദ്ധിയും ശക്തിയും സാമർഥ്യവും ചുറ്റുപാടിനനുസരിച്ച് പ്രയത്നിക്കുന്നവരാണ്. ഇക്കാര്യം ശ്രദ്ധയിൽ വന്നപ്പോൾ എനിക്ക് തോന്നി, ഈ നിർദ്ദേശങ്ങൾ അസാധാരണമാണ്. ഇത് അനുഭവസമ്പത്ത് ആറ്റിക്കുറുക്കിയെടുത്തതാണ്. ചിലർ അഭിപ്രായങ്ങൾ പറയുന്നത് ചിലയിടത്ത് പ്രാവർത്തികമായ ഈ ചിന്താഗതി മറ്റുള്ള ആളുകൾ കേട്ടാൽ അതിനൊരു വിശാലമായ സ്വരൂപം ലഭിക്കുമെങ്കിൽ അത് വളരെ ആളുകൾക്ക് പ്രയോജനമുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് മൻ കി ബാത്തിൽ അതേക്കുറിച്ച് സൂചിപ്പിക്കപ്പെടണമെന്ന് അവർ സ്വാഭാവികമായും ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം എന്റെ വീക്ഷണത്തിൽ സദുദ്ദേശത്തോടുകൂടിയുള്ളതാണ്. സമൂഹത്തിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരിൽ നിന്നാണ് കൂടുതൽ അഭിപ്രായങ്ങളും ലഭിച്ചിട്ടുള്ളത്. ഞാൻ അവരോട് കൃതജ്ഞത വ്യക്തമാക്കുന്നു. ഇത്രമാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യം പരാമർശിക്കേണ്ടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്ന് വളരെ സന്തോഷമേകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ മൻ കി ബാത്തിൽ ആഹാരം പാഴാക്കി കളയുന്നതിൽ ഞാൻ വിഷമം സൂചിപ്പിക്കുകയുണ്ടായി. തുടർന്ന് നരേന്ദ്രമോദി ആപ്പിലും മൈ GOVയിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പലരും ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ എത്രയൊക്കെയോ പുതുമ നിറഞ്ഞ ആശയങ്ങൾ മുന്നോട്ട് വച്ചു. നമ്മുടെ രാജ്യത്തെ, വിശേഷിച്ചും യുവതലമുറ, വളരെ നാളായി ഇത് ചെയ്യുന്നുവെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ചില സാമൂഹിക സംഘടനകൾ ചെയ്യുന്നുവെന്നത് പല വർഷങ്ങളായി അറിയാം. എന്നാൽ രാജ്യത്തെ യുവാക്കൾ ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പലരും എനിക്ക് വീഡിയോകൾ അയച്ചിരിക്കുന്നു. ചപ്പാത്തി ബാങ്ക് നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ചപ്പാത്തി ബാങ്കിൽ ആളുകൾ തങ്ങളുടെ ഇടങ്ങളിൽ നിന്നുള്ള ചപ്പാത്തി നിക്ഷേപിക്കുന്നു, കറി നിക്ഷേപിക്കുന്നു. ആവശ്യക്കാരായ ആളുകൾ അവിടെ വന്ന് അത് ചോദിച്ചു വാങ്ങുന്നു. കൊടുക്കുന്നവർക്കും സന്തോഷം, വാങ്ങുന്നവർക്കും തലകുനിക്കേണ്ടതില്ല. സമൂഹത്തിന്റെ സഹകരണത്തോടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. ഇന്ന് ഏപ്രിൽ മാസം അവസാനിക്കുകയാണ്, അവസാന ദിനമാണ്. മെയ് 1 ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെയും സ്ഥാപന ദിനമാണ്. ഈ അവസരത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് എന്റെ അനേകം ശുഭാശംസകൾ. കാലാവസ്ഥാ വ്യതിയാനം ധൈഷണിക മേഖലയിൽ സെമിനാറുകളുടെ വിഷയമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിട്ട് അനുഭവിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നൊരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു. പ്രകൃതി തന്നെയും കളിയുടെ എല്ലാ നിയമങ്ങളും മാറ്റിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് മെയ് ജൂണിലുണ്ടാകുന്ന ചൂട് ഇപ്രാവശ്യം മാർച്ച് ഏപ്രിലിൽ തന്നെ അനുഭവിക്കേണ്ടി വന്നു. മൻ കി ബാത്തിനായി ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിക്കുമ്പോൾ പലരും ഈ ചൂട് സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ അയച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രചാരത്തിലുള്ളത് തന്നെയാണ്, പുതിയതല്ല. എന്നാലും യഥാസമയം അതേക്കുറിച്ച് വീണ്ടും ഓർക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ശ്രീ പ്രശാന്ത് കുമാർ മിശ്ര, ടി എസ് കാർത്തിക് തുടങ്ങി അനേകം സുഹൃത്തുക്കൾ പക്ഷികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടുന്നു. അവർ പറഞ്ഞത് ബാൽക്കണിയിലും ടെറസിലും പാത്രത്തിൽ വെള്ളം വയ്ക്കണം എന്നാണ്. കുടുംബത്തിൽ ചെറിയ കുട്ടികൾ ഇക്കാര്യത്തിൽ വളരെ ഉത്സാഹമുള്ളവരാണ് എന്ന് കാണാം. എന്തിനിങ്ങനെ വെള്ളം വയ്ക്കണം എന്നത് അവർക്ക് ഒരിക്കൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ പാത്രം വെച്ചിട്ടുണ്ടോ, അതിൽ വെള്ളമുണ്ടോ എന്ന് ദിവസം 10 പ്രാവശ്യം പോയി നോക്കും. പക്ഷികൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. നമുക്ക് തോന്നും ഇത് കളിയാണെന്ന്. എന്നാൽ സത്യത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഭൂതദയെ ഉണർത്തുക എന്ന നല്ല അനുഭവമാണുണ്ടാവുക. പക്ഷിമൃഗാദികളോട് അല്പം അടുപ്പം ഒരു പുതിയ ആനന്ദാനുഭൂതിയേകുന്നുവെന്ന് നിങ്ങൾക്ക് കാണാം. ഗുജറാത്തിൽ നിന്ന് ശ്രീ ജഗത്ഭായി എനിക്കൊരു പുസ്തകം അയച്ചു തന്നു, സേവ് ദ സ്പാരോസ്. അതിൽ കുരുവികളുടെ എണ്ണം കുറയുന്നതിലുള്ള ആശങ്ക വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, സ്വയം ഒരു ദൗത്യമെന്ന നിലയിൽ അവയെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തിയതിനെക്കുറിച്ച് വളരെ നല്ല വർണ്ണന ആ പുസ്തകത്തിലുണ്ട്. നമ്മുടെ നാട്ടിൽ പക്ഷിമൃഗാദികൾ, പ്രകൃതി, അതുമായി ചേർന്നുള്ള ജീവിതം തുടങ്ങിയവയുമായി നാം ഇഴുകി ചേർന്നിട്ടുള്ളവരാണ്. എന്നാലും സാമൂഹികമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദാവൂദി ബോഹാര സമാജത്തിൻ്റെ ഗുരു സയ്യദന സാഹിബിന് 100 വയസ്സായി. അദ്ദേഹം 103 വയസ്സുവരെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മവാർഷികം പ്രമാണിച്ച് ബോഹാര സമാജം ബുർഹാനി ഫൗണ്ടേഷൻ വഴി കുരുവികളെ രക്ഷിക്കാനായി ഒരു വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി. അതിന് തുടക്കം കുറിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഏകദേശം 52,000 തീറ്റപാത്രങ്ങൾ അവർ ലോകത്തെങ്ങുമായി വിതരണം ചെയ്തു. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇതിന് ഇടം കിട്ടുകയുണ്ടായി. പലപ്പോഴും പത്രം തരുന്നയാൾ, പാൽക്കാരൻ, പച്ചക്കറിക്കാരൻ, പോസ്റ്റ്മാൻ തുടങ്ങിയവർ വീട്ടുവാതിൽക്കലെത്തുമ്പോൾ നാം വേനൽക്കാലമാണെന്നും വെള്ളം വേണോ എന്ന് ചോദിക്കണമെന്നും മറന്നുപോകുന്നു. അത്രയ്ക്ക് തിരക്കിലാണ്. യുവസുഹൃത്തുക്കളെ, ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ യുവതലമുറയിൽപ്പെട്ട പലരും വളരെ സുഖകരമായ അവസ്ഥയിൽ ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്നവരാണ്. മാതാപിതാക്കളും വളരെ സുരക്ഷിതത്വത്തോടെ അവരെ പോറ്റി വളർത്തുന്നു. ഇതിന് ഒരു മറുവശമുണ്ടെങ്കിലും അധികവും സുഖാവസ്ഥയാണ് കാണാനാകുന്നത്. ഇപ്പോൾ പരീക്ഷാകാലം അവസാനിച്ചിരിക്കുന്നു. അവധിക്കാലം ആസ്വദിക്കാൻ പദ്ധതികൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. വേനലവധിയിൽ ചൂടുണ്ടെങ്കിലും സന്തോഷമാണ്. എങ്കിലും നിങ്ങളുടെ അവധിക്കാലം എങ്ങനെയായിരിക്കണമെന്ന് ഒരു സുഹൃത്തായി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലരെങ്കിലും ഇത് പ്രാവർത്തികമാക്കുമെന്നും എന്നോടതേക്കുറിച്ച് പറയുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. ഈ അവധിക്കാലത്ത് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന 3 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ അത് വളരെ നല്ല കാര്യം. എങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരനുഭവമാകണം. പുതിയ നൈപുണ്യം നേടാനുള്ള അവസരമാക്കണം. മുൻപ് കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, അറിയാത്ത ഇടത്തേക്ക് പോകാനാഗ്രഹിച്ച് അവിടേക്ക് പോകണം. പുതിയ സ്ഥലങ്ങൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ കഴിവുകൾ. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ TVയിൽ കാണുക, അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിക്കുക, അതുമല്ലെങ്കിൽ പരിചയക്കാരിൽ നിന്ന് കേൾക്കുക, പിന്നെ അതേ കാര്യം സ്വയം അനുഭവിക്കുക. ഇത് രണ്ടും തമ്മിൽ ഭൂമിയും ആകാശവും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയം അറിയാൻ ശ്രമിക്കൂ. പുതിയ പരീക്ഷണം നടത്തൂ എന്ന് ഞാൻ പറയും. പരീക്ഷണം സ്വദേശപരമാകട്ടെ, സുഖശീതളിമയിൽ നിന്ന് അല്പം പുറത്തേക്കിറങ്ങേണ്ടതാകട്ടെ. നാം ഇടത്തരം കുടുംബത്തിൽ നിന്നാണെങ്കിൽ സന്തുഷ്ട കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെയുള്ളവർ റിസർവേഷനില്ലാതെ റെയിൽവേയുടെ 2-ാം ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറുക. കുറഞ്ഞത് 24 മണിക്കൂർ യാത്ര ചെയ്യുക. നല്ല അനുഭവമായിരിക്കും. യാത്രക്കാരുടെ കാര്യങ്ങളെങ്ങനെ, അവർ സ്റ്റേഷനിലിറങ്ങി എന്തു ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക. ഒരുപക്ഷേ ഒരു വർഷം മുഴുവൻ നേടിയ അനുഭവത്തേക്കാൾ അധികം അനുഭവങ്ങൾ ഈ 24 മണിക്കൂർ റിസർവേഷനില്ലാത്ത തിരക്കേറിയ ട്രെയിനിൽ ഉറങ്ങാൻ പോലും സാധിക്കാതെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ലഭിക്കും. ഒരിക്കലെങ്കിലും ഇതനുഭവിച്ചറിയൂ. ആവർത്തിക്കാൻ ഞാൻ പറയുന്നില്ല, ഒരിക്കലെങ്കിലും അതാകട്ടെ. സായാഹ്നങ്ങളിൽ ഫുട്ബോളുമായി, അതല്ലെങ്കിൽ വോളിബോളുമായി, അതുമല്ലെങ്കിൽ കളിക്കുള്ള എന്തെങ്കിലുമായി ഒരു തീരെ ദരിദ്രമായ ചേരിയിലേക്ക് പോകൂ. അവിടുത്തെ ദരിദ്രരായ കുട്ടികളോടൊത്ത് കളിക്കൂ. ജീവിതത്തിൽ കളിയുടെ സന്തോഷം മുൻപൊരിക്കലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് കാണാനാകും. സമൂഹത്തിൽ ഇതുപോലെയുള്ള ജീവിതം നയിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളോടൊപ്പം കളിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുമെന്നാണ് എന്റെ വിശ്വാസം. ഈ അനുഭവം നിങ്ങളെ വളരെയേറെ കാര്യങ്ങൾ പഠിപ്പിക്കും. പല സ്വയം സേവന സംഘടനകളും സേവന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗൂഗിൾ ഗുരുവുമായി പരിചയമുള്ളവരാണ്, അതിലന്വേഷിക്കൂ. അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടനയുമായി 15-20 ദിവസത്തേക്ക് ബന്ധപ്പെട്ടു നിൽക്കൂ. ചെല്ലൂ, കാടുകളിലേക്ക് ചെല്ലൂ. ചിലപ്പോൾ വേനൽക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കപ്പെടും, വ്യക്തിത്വ വികസന ശിബിരങ്ങൾ നടക്കും, പല വികസന കാര്യങ്ങളിലും ഏർപ്പെടും. അതുമായി സഹകരിക്കൂ. ചിലപ്പോൾ നിങ്ങളങ്ങനെ വേനൽ ശിബിരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാകാം, വ്യക്തിത്വ വികസന കോഴ്സുകളിൽ ചേർന്നിട്ടുമുണ്ടാകാം. നിങ്ങൾ പഠിച്ചത് പഠിക്കാൻ അവസരം ലഭിക്കാത്ത, ധനമില്ലാത്ത സമൂഹത്തിലെ അവരെക്കൂടി പഠിപ്പിക്കുക. സാങ്കേതികവിദ്യ അകൽച്ച കുറയ്ക്കാനായിട്ടെത്തി. സാങ്കേതികവിദ്യ അതിരുകൾ ഇല്ലാതെയാക്കാനെത്തി. ഇന്ന് അത് ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനൊരു ദുർഗതിയുണ്ടായിട്ടുണ്ട്. ഒരേ വീട്ടിലെ 6 പേർ ഒരേ മുറിയിലിരുന്നാലും സങ്കൽപ്പിക്കാനാകാത്ത വിധം അകൽച്ചയിലായിരിക്കും. എന്തുകൊണ്ട്? എല്ലാവരും സാങ്കേതികവിദ്യയുടെ ബലത്തിൽ അവരവരുടെ ലോകത്ത് തിരക്കിലായിരിക്കും. സാമൂഹിക ജീവിതം ഒരു സംസ്കാരമാണ്, അതൊരു ശക്തിയാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞത് നൈപുണ്യത്തെക്കുറിച്ചാണ്. ചിലത് പുതുതായി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇന്ന് മത്സരങ്ങളുടെ കാലമാണ്, പരീക്ഷയിൽ മുങ്ങിക്കഴിയേണ്ടി വരുന്നു. പരമാവധി ഉയർന്ന മാർക്ക് വാങ്ങാൻ കഠിന പരിശ്രമത്തിലാകും. അവധിക്കാലത്തും എന്തെങ്കിലും കോച്ചിംഗ് ക്ലാസ്സിൽ പോകും, അടുത്ത പരീക്ഷയുടെ ആശങ്കയിലാകും. നമ്മുടെ യുവതലമുറ യന്ത്രമനുഷ്യരെ പോലെയാകുന്നുവോ എന്ന് പലപ്പോഴും ഭയം തോന്നിപ്പോകുന്നു. അവർ യന്ത്രത്തെപ്പോലെ ജീവിതം നയിക്കുകയല്ലേ? സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലും ആകാനുള്ള സ്വപ്നം നല്ല കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള നിശ്ചയവും നല്ലതാണ്. ചെയ്യണം. എങ്കിലും ഉള്ളിലുള്ള മനുഷ്യത്വം ഇല്ലാതെയാകുന്നോ എന്ന് ശ്രദ്ധിക്കണം. മാനുഷിക ഗുണങ്ങളിൽ നിന്ന് അകന്നുപോകുന്നോ എന്ന് ശ്രദ്ധിക്കണം. നൈപുണ്യ വികസനത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനാകുമോ? സാങ്കേതിക വിദ്യയിൽ നിന്ന് അകന്ന് തന്നോടു തന്നെ ഒപ്പം അല്പസമയം ചെലവഴിച്ചുകൂടെ? ഏതെങ്കിലും സംഗീതോപകരണം പഠിക്കുക. ഏതെങ്കിലും പുതിയ ഭാഷയുടെ 5 മുതൽ 50 വാചകങ്ങൾ പഠിക്കുക. തമിഴോ തെലുങ്കോ അസമിയോ ബംഗളയോ മലയാളമോ ഗുജറാത്തിയോ മറാഠിയോ പഞ്ചാബിയോ, എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണിത്. നമ്മുടെ അടുത്ത് തന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ആരെയെങ്കിലും കിട്ടിയെന്ന് വരാം. നീന്തലറിയില്ലെങ്കിൽ നീന്തൽ പഠിക്കാം. നന്നായി ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിലും ചിത്രം വരയ്ക്കാൻ ശ്രമിക്കാം. ചിലത് വരച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതിഭയ്ക്ക് പ്രകടമാക്കാൻ അതൊരു തുടക്കമാകും. മനസ്സുവെച്ചാൽ പഠിക്കാനാകും എന്ന് പറയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. കാർ ഡ്രൈവിംഗ് പഠിക്കാൻ തോന്നുന്നില്ലേ? ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പഠിക്കാൻ തോന്നിയിട്ടുണ്ടോ? സൈക്കിൾ ചവിട്ടാൻ അറിയാമെങ്കിലും ആളുകൾ യാത്ര ചെയ്യുന്ന മുച്ചാടൻ സൈക്കിൾ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിലൂടെ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാമെന്ന് മാത്രമല്ല, പരിധികൾക്കുള്ളിൽ നിൽക്കുന്ന ജീവിതത്തിന് പുറത്തിറങ്ങാൻ അവസരവും ലഭിക്കും. വേറിട്ട എന്തെങ്കിലും ചെയ്യൂ സുഹൃത്തുക്കളെ. ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരം ഇതാണ്. എല്ലാ പരീക്ഷകളും കഴിഞ്ഞ് ഒരു പുതിയ തൊഴിൽ മേഖലയിലേക്ക് എത്തിയിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചാൽ അവസരം കൈവിട്ടു പോവുകയാവും ഫലം. പിന്നെ മറ്റു പ്രശ്നങ്ങളിലാകും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മാജിക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചീട്ടുകളുടെ മാജിക് പഠിക്കൂ. അടുത്ത സുഹൃത്തുക്കളെ മാജിക് പഠിപ്പിക്കൂ. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്കതുകൊണ്ട് എന്തെങ്കിലും ഗുണം തീർച്ചയായും ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ മാനുഷികമായ കഴിവുകൾക്ക് ചൈതന്യം വയ്ക്കും. വളരാനുള്ള നല്ല അവസരം ലഭിക്കും. ഞാൻ സ്വന്തം അനുഭവത്തിലൂടെ പറയുന്നു, ലോകത്തെ വീക്ഷിക്കുന്നതിലൂടെ എത്ര പഠിക്കാനും മനസ്സിലാക്കാനും അവസരം ലഭിക്കുന്നുവെന്ന് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലുമാകില്ല. പുതിയ പുതിയ ഇടങ്ങൾ, പുതിയ പുതിയ നഗരങ്ങൾ, പുതിയ പുതിയ ഗ്രാമങ്ങൾ, എങ്കിലും എവിടേക്ക് പോകുന്നുവെങ്കിലും അവിടം ഒരു ജിജ്ഞാസുവിനെ പോലെ കാണൂ, മനസ്സിലാക്കൂ, ആളുകളുമായി ചർച്ച ചെയ്യൂ, അവരോട് ചോദിക്കൂ. ഇതെല്ലാം അവിടം കാണുന്നതിൻ്റെ വേറിട്ട ആനന്ദമാകും നൽകുന്നത്. ശ്രമിക്കുകയും സ്ഥലം നിശ്ചയിക്കുകയും ചെയ്യുക. അധികം സമയം യാത്രയ്ക്കായി നഷ്ടപ്പെടുത്തരുത്. ഒരിടത്തു പോയി അവിടെ 3-4 ദിവസം ചെലവാക്കണം. പിന്നീട് മറ്റൊരിടത്തു പോയി അവിടെയും 3-4 ദിവസം കഴിയൂ. ഇതിലൂടെ വളരെയേറെ കാര്യങ്ങൾ പഠിക്കാനാകും. നിങ്ങൾ പോകുന്നിടത്തെ ചിത്രങ്ങൾ എനിക്ക് ഷെയർ ചെയ്യൂ. പുതിയതായി എന്തു കണ്ടു, എവിടെ പോയി, #incredibleindia ഉപയോഗിച്ച് സ്വന്തം അനുഭവങ്ങൾ ഷെയർ ചെയ്യൂ. സുഹൃത്തുക്കളെ, ഇപ്രാവശ്യം ഭാരത സർക്കാരും നിങ്ങൾക്ക് നല്ല അവസരം ഒരുക്കിയിരിക്കുന്നു. പുതിയ തലമുറ കറൻസി നോട്ടുകളിൽ നിന്ന് ഏകദേശം മുക്തരായി കഴിഞ്ഞു. അവർക്ക് കറൻസി നോട്ടുകളുടെ ആവശ്യമില്ല. അവർ ഡിജിറ്റൽ ഇടപാടുകളിൽ വിശ്വാസമർപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കിത് ചെയ്യാം, ഇതിലൂടെ ധനം സമ്പാദിക്കുകയും ചെയ്യാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭാരത സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ഭീം ആപ്പ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും, അത് ഉപയോഗിക്കുന്നുമുണ്ടാകും. അതോടൊപ്പം അതുപയോഗിക്കാൻ മറ്റൊരാളെ പഠിപ്പിക്കുക കൂടി ചെയ്യൂ. ആ പുതിയ ആളെ ഇതുമായി ബന്ധിപ്പിക്കൂ. ആ പുതിയ വ്യക്തി 3 സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ നിങ്ങൾക്ക് 10 രൂപ സമ്പാദിക്കാനാകുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സർക്കാരിൽ നിന്ന് 10 രൂപ നിക്ഷേപിക്കപ്പെടും. ഇങ്ങനെ ഒരു ദിവസം 20 പേരെ ചേർക്കാനായാൽ വൈകുമ്പോഴേക്കും 200 രൂപ സമ്പാദിക്കാം. കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇതിലൂടെ സമ്പാദിക്കാം. ഈ പദ്ധതി 14 ഒക്ടോബർ വരെയുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നിങ്ങളുടേതായ പങ്ക് ഉണ്ടാവുകയായി. നിങ്ങൾ പുതുഭാരതത്തിൻ്റെ ഒരു കാവൽക്കാരനാകും. അവധിക്കാലത്തിന് അവധിക്കാലം, ധനസമ്പാദനത്തിന് അവസരവും. ഡിജിറ്റൽ പരിചയപ്പെടുത്തി സമ്പാദിക്കൂ. സാധാരണയായി നമ്മുടെ നാട്ടിൽ VIP സംസ്കാരത്തോട് വെറുപ്പിൻ്റെ അന്തരീക്ഷമാണുള്ളത്. എന്നാലും അതിത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഹിന്ദുസ്ഥാനിൽ എത്ര തന്നെ വലിയ വ്യക്തിയാണെങ്കിലും വാഹനത്തിൽ ചുവന്ന ലൈറ്റ് വെച്ച് കറങ്ങി നടക്കില്ല എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഒരു തരത്തിൽ VIP സംസ്കാരത്തിൻ്റെ അടയാളമായി മാറിയിരുന്നു. ചുവന്ന ലൈറ്റ് വാഹനത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും അത് ആളുകളുടെ മസ്തിഷ്കത്തിലേക്ക് കയറുകയും ബുദ്ധിപരമായി തന്നെ VIP സംസ്കാരം രൂപപ്പെട്ടുവെന്നുമാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ചുവന്ന ലൈറ്റ് പോയി, അതുകൊണ്ട് തലയിൽ കയറിയ ചുവന്ന വെളിച്ചം പോയി എന്നാർക്കും അവകാശപ്പെടാനാവില്ല. വളരെ രസകരമായ ഒരു ഫോൺ കോൾ കിട്ടുകയുണ്ടായി. ആളുകൾ ചുവന്ന ലൈറ്റിൽ ആശങ്കപ്പെടുന്നു എന്ന് മനസ്സിലായി. സാധാരണ മനുഷ്യർക്ക് ഇതിഷ്ടമല്ലെന്നും അതിലൂടെ അകൽച്ച അനുഭവപ്പെടുന്നുവെന്നുമാണ് മനസ്സിലായത്. നമസ്കാരം പ്രധാനമന്ത്രിജി, ഞാൻ ശിവ ചൗബെ സംസാരിക്കുന്നു, മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന്. ഗവൺമെൻറ് റെഡ് ബീക്കൺ ലൈറ്റ് നിരോധിച്ചതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി, എവരി ഇന്ത്യൻ ഈസ് VIP ഓൺ റോഡ്. എനിക്കത് കണ്ട് വളരെ അഭിമാനം തോന്നി. എൻ്റെ സമയവും വിലയേറിയതാണെന്ന് മനസ്സിലാക്കാനായി. എനിക്ക് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കേണ്ടതില്ല, ആർക്കും വേണ്ടി കാത്തു നിൽക്കേണ്ട. ഈ ഒരു തീരുമാനത്തിൽ അങ്ങയോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ സ്വച്ഛഭാരത് പരിപാടി കൊണ്ട് നമ്മുടെ രാജ്യം മാത്രമല്ല, നമ്മുടെ റോഡിൽ നിന്ന് VIP ഗുണ്ടായിസം കൂടി മാറ്റപ്പെടുകയാണ്. അതിന് പ്രത്യേകം നന്ദി. സർക്കാർ തീരുമാനത്തിലൂടെ ചുവന്ന ലൈറ്റ് ഇല്ലാതെയാകുന്നത് നിയമപരമായ ഏർപ്പാടിൻ്റെ ഭാഗമാണ്. എങ്കിലും മനസ്സിൽ നിന്നുകൂടി ഇത് മാറേണ്ടതുണ്ട്. നാം എല്ലാം ചേർന്ന് ഉണർവോടെ പ്രവർത്തിച്ചാൽ ഇത് മാറും. VIP പകരം EPIക്ക് പ്രാധാന്യം നൽകണമെന്നതാണ് നവഭാരത സങ്കല്പത്തിലുള്ളത്. VIPക്ക് പകരം EPI എന്ന് പറയുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എവറി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ്, എല്ലാവർക്കും മഹത്വമുണ്ട് എന്നാണ്, എല്ലാവരും പ്രധാനപ്പെട്ടവരാണ് എന്നാണ്. 125 കോടി ദേശവാസികളുടെ പ്രാധാന്യം അംഗീകരിക്കാം. അത് ചെയ്താൽ മഹത്തായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എത്ര വലിയ ശക്തിയാണ് ഒത്തുചേരുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാമെന്നാണ്. അതിലൂടെ നമുക്ക് ഊർജം ലഭിക്കും, പ്രേരണ ലഭിക്കും. ഈ വർഷം നാം 125 കോടി ഭാരതവാസികൾ രാമാനുജാചാര്യൻ്റെ 1000-ാമത്തെ ജയന്തി ആഘോഷിക്കുകയാണ്. അങ്ങേയറ്റം ശതാബ്ദി വരെ മാത്രമേ ഓർമ്മ വയ്ക്കൂ എന്ന വിധം നാം മറ്റു കാര്യങ്ങളിൽ മുഴുകിപ്പോയിരിക്കുന്നു. ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് ശതാബ്ദി വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം. എന്നാൽ 1000 വർഷവും അതിലധികവും പഴക്കമുള്ള ഓർമ്മകൾ ആഘോഷിക്കാൻ തക്കവിധം പുരാതനത്വമുള്ള രാഷ്ട്രമാണ് ഭാരതം. 1000 വർഷങ്ങൾക്ക് മുൻപുള്ള സമൂഹം എങ്ങനെയുള്ളതായിരുന്നിരിക്കും? ചിന്താഗതികൾ എങ്ങനെയുള്ളതായിരുന്നിരിക്കും? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇന്നും സാമൂഹ്യ ആചാരങ്ങളെ ലംഘിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്! 1000 വർഷങ്ങൾക്ക് മുൻപ് അതെങ്ങനെയാകും സാധിച്ചിട്ടുണ്ടാകുക? രാമാനുജാചാര്യൻ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകളെ, ഉച്ചനീചത്വങ്ങളെ, തൊട്ടുകൂടായ്മകളെ, ജാതിചിന്തയെ എതിർത്ത് വലിയ പോരാട്ടം നടത്തിയെന്നത് കുറച്ചാളുകൾക്ക് മാത്രമേ അറിയാമായിരിക്കൂ. സ്വയം പെരുമാറ്റങ്ങളിലൂടെ സമൂഹം തൊട്ടുകൂടാത്തവരെന്ന് കണക്കാക്കിയിരുന്നവരെ മാറോടണച്ചു. 1000 വർഷങ്ങൾക്ക് മുൻപ് അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമേകാനായി അദ്ദേഹം സമരം നടത്തി. വിജയകരമായി ക്ഷേത്രപ്രവേശനം സാധിച്ചു. എല്ലാ യുഗങ്ങളിലും നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ ഇല്ലാതെയാക്കാൻ നമ്മുടെ സമൂഹത്തിൽ മഹാപുരുഷന്മാർ ജന്മമെടുത്തതിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്! രാമാനുജാചാര്യന്റെ 1000ാമത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ സാമൂഹിക ഐക്യത്തിന് സംഘടിക്കുക, ശക്തരാകുക എന്ന സന്ദേശമാണ് നല്ലത് എന്ന ചിന്ത നമുക്ക് ഉൾക്കൊള്ളാം. സ്വാമി രാമാനുജാചാര്യന്റെ ഓർമ്മ പുതുക്കാൻ ഭാരത സർക്കാർ നാളെ, അതായത് 1 മെയ്, ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയാണ്. സ്വാമി രാമാനുജാചാര്യനെ ആദരവോടെ നമിക്കുകയും ആദരപുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നാളെ 1 മെയ്‌ന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ലോകത്തിലെ പല ഭാഗങ്ങളിലും തൊഴിലാളി ദിനമായി ആഘോഷിക്കപ്പെടുകയാണ് 1 മെയ്. തൊഴിലാളി ദിനത്തിന്റെ കാര്യം പറയുമ്പോൾ, തൊഴിലിനെക്കുറിച്ച് പറയുമ്പോൾ, തൊഴിലാളികളെക്കുറിച്ച് പറയുമ്പോൾ ബാബാ അംബേദ്കറെ ഓർമ്മ വരുന്നത് സ്വാഭാവികമാണ്. ഇന്ന് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ബഹുമാനം എന്നിവയ്ക്ക് നാം ബാബാ സാഹേബിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് വളരെ കുറച്ചാളുകൾക്കേ അറിയാമായിരിക്കൂ. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ബാബാ സാഹേബിന്റെ സംഭാവനകൾ അവിസ്മരണീയങ്ങളാണ്. ഇന്ന് സാഹേബിനെക്കുറിച്ചും രാമാനുജാചാര്യനെക്കുറിച്ചും പറയുമ്പോൾ 12-ാം നൂറ്റാണ്ടിലെ മഹാനായ കർണാടക സന്യാസി, സാമൂഹിക പരിഷ്കർത്താവ് ജഗദ്ഗുരു ബസവേശ്വരനെ ഓർമ്മ വരുന്നു. ഇന്നലെ എനിക്ക് ഒരാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ വചനാമൃതങ്ങൾ പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടി. 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ഭാഷയിൽ അദ്ദേഹം അധ്വാനത്തെക്കുറിച്ചും അധ്വാനിക്കുന്നവരെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്നു. കന്നഡ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, കായ കവേ കൈലാസ്. ഇതിന്റെ അർത്ഥം, നിങ്ങൾക്ക് അധ്വാനത്തിലൂടെ ഭഗവാൻ ശിവന്റെ ആലയമായ കൈലാസത്തിലെത്താം എന്നാണ്. അതായത് കർമ്മം ചെയ്യുന്നതിലൂടെ സ്വർഗം നേടാമെന്ന്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അധ്വാനമാണ് ശിവനെന്ന്. ഞാൻ പലപ്പോഴും ശ്രമേവ ജയതേ എന്ന് പറയാറുണ്ട്. തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച്, ഡിഗ്നിറ്റി ഓഫ് ലേബറിനെക്കുറിച്ച് പറയാറുണ്ട്. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ സ്ഥാപകനും ചിന്തകനുമായ ദത്തോപന്ത് ഠേങ്കടിജി പറഞ്ഞത് എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുണ്ട്. അദ്ദേഹം അധ്വാനിക്കുന്നവരെക്കുറിച്ച് വളരെ ചിന്തിച്ചിരുന്നു. ഒരു വശത്ത് സർവ്വലോക തൊഴിലാളികൾ സംഘടിക്കൂ എന്ന് മാവോവാദത്തിൽ നിന്ന് പ്രേരണയുൾക്കൊണ്ട മുദ്രാവാക്യം. എന്നാൽ ദത്തോപന്ത് ഠേങ്കടിജി പറയാറുണ്ടായിരുന്നത്, തൊഴിലാളികളെ വരൂ, ലോകത്തെ ഒന്നാക്കൂ എന്നായിരുന്നു. ഒരു വശത്ത് വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ ഭാരതീയ ചിന്താധാരയിൽ നിന്ന് പ്രേരണയുൾക്കൊണ്ട് ഠേങ്കടിജി പറഞ്ഞു, വർക്കേഴ്സ് യുണൈറ്റ് ദ വേൾഡ്. ഇന്ന് തൊഴിലാളികളെക്കുറിച്ച് പറയുമ്പോൾ ദത്തോപന്ത് ഠേങ്കടിജിയെ ഓർക്കുന്നത് സ്വാഭാവികമാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നാം ബുദ്ധപൂർണിമ ആഘോഷിക്കും. ഭഗവാൻ ബുദ്ധനുമായി ബന്ധപ്പെട്ട ലോകമെങ്ങുമുള്ള ആളുകൾ അതാഘോഷിക്കും. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഹിംസ, യുദ്ധം, വിനാശതാണ്ഡവം, ആയുധ മത്സരം ഒക്കെ കാണുമ്പോൾ ബുദ്ധന്റെ ചിന്താഗതികൾ വളരെ സാംഗത്യമുള്ളതാണ് എന്ന് തോന്നുന്നു. ഭാരതത്തിൽ അശോകന്റെ ജീവിതം യുദ്ധത്തിൽ നിന്ന് ബുദ്ധനിലേക്കുള്ള യാത്രയുടെ ഉത്തമമായ ഉദാഹരണമാണ്. ബുദ്ധപൂർണിമയുടെ ഈ മഹാപർവ്വത്തിൽ ഐക്യരാഷ്ട്രസഭ വെസക് ഡേ ആഘോഷിക്കുന്നു എന്നത് ഒരു സൗഭാഗ്യമായി ഞാൻ കാണുന്നു. ഇപ്രാവശ്യം ഇത് ശ്രീലങ്കയിലാണ് നടക്കുന്നത്. ഈ പവിത്രമായ അവസരത്തിൽ ശ്രീലങ്കയിൽ വച്ച് ബുദ്ധന് ആദരപുഷ്പങ്ങൾ അർപ്പിക്കാൻ എനിക്ക് അവസരം ലഭിക്കും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കാനുള്ള അവസരവും ലഭിക്കും. പ്രിയപ്പെട്ട ദേശവാസികളെ, ഭാരതത്തിലെന്നും സബ്കാ സാഥ് സബ്കാ വികാസ്, എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്ന മന്ത്രവുമായി മുന്നേറാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിൽ മാത്രമല്ല, ആഗോള പശ്ചാത്തലത്തിൽ കൂടിയാണ്. വിശേഷിച്ചും നമ്മുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങൾക്കും കൂടിയാണ്. നമ്മുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങളെ ഒപ്പം വേണം, അവരുടെ വികസനവും ഉണ്ടാകണം. പല പല കാര്യങ്ങളുണ്ട്. May 5 ഭാരത ദക്ഷിണേഷ്യ ഉപഗ്രഹ വിക്ഷേപണം നടക്കും. ഈ ഉപഗ്രഹത്തിന്റെ ശേഷിയും ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും ദക്ഷിണേഷ്യയുടെ സാമ്പത്തികവും വികാസപരവുമായ മുൻഗണനകൾ പൂർത്തീകരിക്കുന്നതിൽ സഹായകരമാകും. പ്രകൃതി സമ്പത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതിലാണെങ്കിലും ടെലിമെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിലാണെങ്കിലും അതല്ല കൂടുതൽ ആഴത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ജനങ്ങളും ജനങ്ങളും തമ്മിലുള്ള സമ്പർക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് സഹായകരമാകും. മുഴുവൻ ദക്ഷിണേഷ്യയുമായും സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഭാരതത്തിന്റെ ഒരു മഹത്തായ ചുവടുവയ്പ്പാണിത്. വിലമതിക്കാനാവാത്ത സമ്മാനം. ദക്ഷിണേഷ്യയോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ മഹത്തായ ഉദാഹരണമാണിത്. സൗത്ത് ഏഷ്യ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെയെല്ലാം അവരുടെ മഹത്തായ പരിശ്രമത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയും മംഗളാശംസകൾ നേരുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇപ്പോൾ ചൂട് വളരെയധികമാണ്. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കണം, നിങ്ങളുടെ അടുത്തുള്ളവരെയും ശ്രദ്ധിക്കണം. അനേകമനേകം ശുഭാശംസകൾ. നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.